അനുഗ്രഹങ്ങളാണ്. ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ അമ്മേ. ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായ ദിവസങ്ങളിൽ ഒത്തു ചേരുവാൻ തക്കവണ്ണം സുഖം സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. നടത്തിപ്പും കാവലും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. സ്വന്തം പ്രസ്ഥാനത്ത് മുഴുവനായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ ക്ലാസ്സിൽ അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സുഖം സഹായിക്കണമേ. ക്ലാസ്സുകൾക്ക് നേരം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ദൈവമേ, അവിടുത്തെ നാവായും അവിടുത്തെ വാക്കുകളായും തിരുവാൻ തക്കുന്ന ദൈവമേടെ ആക്കണമേ. ഞങ്ങളുടെ എല്ലാവരും അവിടുന്ന് ചേർന്നിരിക്കണമേ. ദൈവമേ, അവിടുന്ന് ആഗ്രഹിക്കുന്നെല്ലാം ദൈവമേ പഠിപ്പിക്കുവാൻ സ്വന്തം സഹായിക്കണമേ. വേദാസിയുള്ള കയ്യിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോട് സ്വന്തം ചേർന്നിരിക്കണമേ. ദൈവത്തിന്റെ വചനങ്ങൾ ദൈവമേ ഉപയോഗിച്ച് കൊടുക്കുവാൻ തക്കുന്ന ആവശ്യമായിരിക്കുന്ന കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ. ദൈവിക മർമ്മങ്ങളുടെ ആഴം തിരിച്ചറിയുവാൻ തക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചുരുക്കത്തോട് തിരുസന്നിധിയിൽ നിൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ, പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവമേ ദൈവജനത്തെ സ്വീകരിപ്പാൻ സ്വർഗം സഹായിക്കണമേ. നല്ല നിലത്ത് വീണത് നൂറുവരട്ടെയായിട്ട് ഫലം കായ്പാൻ തക്കുന്ന സ്വർഗം സഹായിക്കണമേ. എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണമേ. സ്ഥാനത്ത് നിന്ന് നേർത്തു നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. വിധമായിട്ടുള്ള പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമായിരിക്കുന്നു സ്വർഗോട്ട് വിടണമേ. രോഗത്തിലും വിഷയത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കണമേ. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ. ദുരിതാശയുള്ളെങ്കിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കുരിശിന്റെ മറവിൽ നടത്തണമേ. അല്പസമയം അവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങളായി വേർതിരിപ്പാൻ സ്വർഗം സഹായിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും എന്നാളും സുദീപനായിട്ട് തന്നെ. അമ്മേ,
ബഹുമാനപ്പെട്ട അച്ഛൻ, സ്നേഹമുള്ള ചന്ദമാമ, ജിജി, സഹോദരിമാരെ, ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ഒന്ന് വരെയുള്ള രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ നമ്മൾ നാല് ഭാഗങ്ങളായിട്ട് തിരിച്ച്, അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്ന 1-ഉം 2-ഉം ചാപ്റ്റർ ആയിരുന്നു. ശത്രുവും ശലോമോന്റെ സ്ഥാനാരോഹണവും ഉറപ്പിക്കുന്നതിനുള്ളതായ ശത്രുനെതിൽ ആരംഭ പ്രവർത്തനങ്ങളുമാണ് ഒന്നാം ഭാഗത്ത് നമ്മൾ പഠിച്ചത്. 2-ാം ഭാഗവും 4-ഉം 5-ാം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ 3-ഉം 4-ഉം ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ശലോമോൻ ജ്ഞാനത്തിന് വേണ്ടി യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും യഹോവയായ ദൈവം അതിന് മറുപടി നൽകുന്നതും ലഭിക്കുന്നതും പിന്നെ ശലോമോന്റെ ജ്ഞാനം വെളിവാക്കപ്പെടുന്നതായ സംഭവങ്ങളും രേഖകളും ഒക്കെയാണ് നമ്മൾ 3-ഉം 4-ഉം അധ്യായത്തിൽ കണ്ടത്. ഇന്ന് 5-ാം അധ്യായത്തിലേക്ക് നമുക്കത് 5-ന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളും വാക്യങ്ങളും കൂടി ആ ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ പ്രധാനമായും 5-ാം അധ്യായത്തിൽ പറയുന്നത് യെരുശലേം ദേവാലയം പണിയുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന്റെ പാർട്ടായിട്ട് സോർ രാജാവായ ഹീരാമുമായി ശലോമോൻ നടത്തുന്ന ചർച്ചകളും ഉടമ്പടികളും കച്ചവടങ്ങളും ഒക്കെ വിവരിക്കുന്നു. അതിൽ നിന്നും ശലോമോന്റെ ലോകവ്യാപകമായ കീർത്തിയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നു. 1-ാം വാക്യം ശലോമോനെ അവന്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. സോർ രാജാവ് അവന്റെ അടുക്കൽ ശലോമോനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി സോർട്ടിലെ രാജാവായ ഹീരാമിന്റെ ഭൃത്യന്മാരെ അയച്ചു. ശലോമോന്റെ മഹത്വം എത്രമാത്രം ലോകപ്രശസ്തമായിരുന്നു എന്നുള്ളത് നമുക്ക് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് ഫ്രാൻസിസ് അധികാരമേറ്റപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ വിവിധ സഭാപ്രതിനിധികളൊക്കെ എത്തി. നമുക്ക് അതിന്റെ മഹത്വവും പേഴ്സണാലിറ്റിയും അപ്പൊസിഷനും ഒക്കെ അനുസരിച്ച് ലോക നേതാക്കൾ വെൽക്കം പതിവ് ഉള്ളതാണ്. വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശലോമോൻ ഹീറാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽക്കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ അവന് കഴിയില്ല എന്ന് നീ അറിയുന്നില്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗ്യോ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരാലയം പണിയുമെന്ന് യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ ഞാൻ വിചാരിക്കുന്നു. ഇത് ആകയാൽ ലെബാനോനിൽ നിന്നും എനിക്കായി ദേവദാരു മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കും. വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടും, നിന്റെ വേലക്കാർക്കും വിളി ഞാൻ എത്തിച്ചു തരാം. സീതോ മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ എന്ന് നീ അറിയുന്നുവല്ലോ. ശലോമോന്റെ ഹീറാം രാജാവിന്റെ അടുക്കൽ പറയിപ്പിച്ചത്. യഹോവയായ ദൈവത്തിന് ആലയം പണിവാൻ എന്റെ അപ്പന് കഴിഞ്ഞില്ല. ഇപ്പോൾ ചുറ്റും സമാധാനം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ ദൈവം അരുളി ചെയ്തതിന് ദാവീദിന്റെ മകനായ ശലോമോനെ ദൈവമാനായിട്ട് കൽപ്പന കൊടുത്തിരിക്കുന്നതിന് പ്രകാരം ഞാനിപ്പോ ഞാനിപ്പോ ദേവാലയം പണിവാനായിട്ട് ആഗ്രഹിക്കുന്നു. മരങ്ങളൊക്കെ നിന്റെ രാജ്യത്ത് നിന്ന് വേലക്കാർ ഇവിടെ ചെയ്യുന്നതിന് ചെയ്യുന്നു, അത് ഞാൻ നിനക്ക് തന്നോളൂ. അവർ എക്സ്പേർട്സ് ആണ് ഈ മരം മുറിക്കുന്നത്. ഇത്രയും കാര്യം ശലോമോൻ രാജാവ് ഹീരാം രാജാവിനെ അറിയിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ചില ബൈബിൾ വാക്യങ്ങളുണ്ട് സമാധാനമായിരിക്കുന്നു. നാലാമത്തെ വാക്യത്തിൽ പറയുമായ യഹോവയും നൽകിയിരിക്കുന്നു എന്ന് ആ സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിന്റെ ആലയം പണിയുന്നിടത്ത് സമാധാനം ഉണ്ടായിരിക്കും പോലെ പ്രവർത്തികൾ 31 വായിക്കുന്നുണ്ട്. അങ്ങനെ യഹൂദ്യ ഗലീല ശമറിയ എന്നിവയെ അങ്ങനെ സഭ ആത്മീകമായിട്ട് വളരുന്നതിന് ഇവിടെ ശലോമോനും ആ പണിയുവാൻ ഉള്ള സമാധാനപരമായ അവസ്ഥ ആ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു. രണ്ടാമത് മറ്റൊരു കാര്യം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു ആലയം എന്നാൽ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരാലയം പണിയുമെന്ന് യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം ആലയം പണിയുവാനുള്ള കാരണം എന്നുള്ളത് അത് വെള്ളപ്പാടിനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിനെ അനുസരിക്കുക, ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പിശാച് അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3:1 നമ്മൾ പിശാച് ദേവാലയത്തിന്റെ പണി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. സാത്താൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ തടുക്കാൻ ശ്രമിക്കുന്നത് കാണുന്നു. സാത്താൻ ദൈവപുരോഹിതനായ യോശുവയെ തടുക്കുന്നുണ്ട്, തടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ പണി തടയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ 1 തെസ്സലോനിക്കേ 2:18 പൗലോസ് അപ്പോസ്തലൻ താൻ തെസ്സലോനിക്കയിൽ പോയി ആ സഭയിലെ ആളുകളെ കാണുന്നതിന് ആഗ്രഹിക്കുമ്പോൾ പിശാച് അവിടെ തടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 20:20 പറയുന്നുണ്ട്, സാത്താനെ ബന്ധനത്തിലാക്കുമ്പോൾ ദൈവമക്കൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ സാത്താൻ തടസ്സപ്പെടുത്തുന്നത് അത് ഈ മുതലേയാവുന്ന സംഗതിയാണ്. ഹീറാം അതിന്റെ മറുപടി കൊടുക്കുന്ന കാണിക്കാം. 7 വാക്യം, ഹീറാം ശലോമോന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം മാത്രം സന്ധിവസ്ത്രം ഒരു കീർത്തിപ്പെട്ട രാജാവാണ് ശലോമോൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്റെ സുഹൃത്തിന്റെ മകനുമാണ്. അവ ഹിറാം അത്രയധികം സന്തോഷിക്കും. നമ്മള് മലാഖി പുസ്തകം 2:15 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയാണ് ശലോമോൻ. ദൈവത്തിന്റെ ആലയം പണിയുവാനായിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത സന്തതി കൂടിയാണ് ശലോമോൻ. അപ്പം ഈ ശലോമോന്റെ ആ വചനത്തിൽ ഉടൻ തന്നെ അനുകൂലമായിട്ടുള്ള മറുപടിയാണ് ഹിറാം എന്ന രാജാവിലൂടെ കൊടുക്കുന്നത്. ഒരു വാഗ്ദാനം നിവർത്തി തന്നെയായിട്ട് നമുക്ക് കാണാം. 8 വായിക്കുമ്പോൾ ഹിറാം ശലോമോന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചു എന്തെന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു. ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെയും ഞാൻ ചെയ്യാം എന്നാണ് 8 പറയുന്നത്. അതായത് ഹിറാം ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ നിവർത്തി അവിടെ നടത്തപ്പെടുകയാണ്. അപ്പം ശലോമോൻ ചോദിച്ചു, അത് വളരെ സന്തോഷത്തോടുകൂടി ആ റിക്വസ്റ്റ് സ്വീകാര്യം ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം ലെബനോൻ എന്ന് പറയുന്നത് സോർ രാജാവ് ലെബനോൻ പ്രദേശങ്ങളായിരുന്നു. ലെബനോൻ എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട് തന്നെയാണ്. അതിന് ദേവദാരുവിന്റെ നാടെന്ന് തന്നെയാണ് പൊതുവെ പറയുന്നത്. സിദോന്യ ദേശം നമ്മള് യോശുവയുടെ പുസ്തകം 13:5 വായിക്കുന്നുണ്ട്, സിദോന്യ ദേശം യഹോവ ഇസ്രായേലിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 104:16 വായിക്കുന്നു, ലെബാനോനിലെ വൃക്ഷങ്ങൾ യഹോവ നട്ടവ. അപ്പൊ അത്രമാത്രം ആ ആ വൃക്ഷങ്ങളുടെ ഒക്കെ നന്മ കൊണ്ട് ആ രാജ്യം പ്രശസ്തമാണ്. അത് യെരുശലേം ദേവാലയത്തിന്റെ പണിയില് അവര് പറഞ്ഞു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 8:8 ഇസ്രായേലിന്റെ സമ്പത്തിനെ, ഇസ്രായേലിലെ ആ നല്ല ഭൂമിയെ പറ്റി പറയുന്നുണ്ട്. ഞാൻ നല്ല ദേശത്തേക്ക് യഹോവ കൊണ്ടുപോകും, തേൻ, യവം, ഗോതമ്പ്, മുന്തിരി, മാതളം, ഒലിവ്, നീരൊഴുക്ക് എന്നിവയൊക്കെ ഉള്ള ആ നല്ല ദേശത്തേക്ക് ഇസ്രായേലിയെ കൊണ്ടുപോകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ഈ 9 എന്റെ വേല 1 എന്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി കെട്ടഴിപ്പിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എന്റെ ഗൃഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എന്റെ ഇഷ്ടവും നിവർത്തിക്കണം. അങ്ങനെയാണ് 9 പറയുന്നത്. അപ്പം അത് ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവർത്തന പുസ്തകം 8 വായിക്കുന്ന അവിടെ തേന, ഗോതമ്പും, ഗോതമ്പ്, മുന്തിരി എന്ന് പറഞ്ഞ എല്ലാ ആഹാരത്തിന് വേണ്ടതായ സസ്യലതാദികളെല്ലാം ധാരാളമായിട്ട് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അത് തിരിച്ചാഹാരം കൊടുക്കണമെന്നാണ് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 60:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തർശീസ് കപ്പലുകൾ കാത്തിരിക്കുന്നു, അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും. അപ്പം ഇവിടെ ഈ ദേവാലയത്തിന്റെ പണിയിൽ ലെബനോൻ എന്ന് പറയുന്ന ഇസ്രായേലിയരല്ലാത്ത ആളുകളുടെ ആ പാർട്ടിസിപ്പേഷനെ നമുക്ക് അവിടെ പ്രവാചകന്മാർ മുഖാന്തരം നേരത്തെ അള്ളി ചെയ്തിട്ടുള്ളത് കാണാം. വീണ്ടും 60:13 പറയുന്നു യെശയ്യാവിന്റെ പുസ്തകം, എന്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലെബാനോനിന്റെ മഹത്വവും സരള വൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ നിന്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എന്റെ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും എന്ന് അവിടെ ഒരു വേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഹിറാമിന്റെ മറുപടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് 27 തുറമുഖമാണ്. തുറമുഖ നഗരമാണ്, ഒരു വ്യാപാര നഗരം സോർ എന്ന് പറയുന്ന സിദോന്യരുടെ നാടെന്ന് പറയുന്നത് ചരക്കിന് പകരം സ്ഥാപിക്കുന്നുണ്ട്. വീണ്ടും 17 പറയുന്നു ആരാം എന്നുള്ളത്. അപ്പം അത്രമാത്രം ആ ഒരു കച്ചവടത്തിന് പേര് അറിയാവുന്നതുമായ ഒരു രാജ്യവും രാജാവും നോക്കുന്നു. ഇപ്പൊ ഈ ഉടമ്പടി എന്റെ എനിക്ക് ഞാൻ നിങ്ങൾക്ക് തടി തരാം, അതിന് പകരമായിട്ട് എനിക്ക് ആഹാരം എന്റെ രാജ്യത്തിന് ആഹാരം തരണം എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു. ഈ സദൃശ്യവാക്യങ്ങളിലെ ശലോമോൻ തന്നെ പറയുന്നുണ്ട്, നല്ല ഉത്തമരായ സ്ത്രീകളെ പറ്റി, സാമർഥ്യമുള്ള സ്ത്രീകളെ പറ്റി അവൾ ഒരു നിലത്തിന്മേൽ സൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു, ഒട്ടും സമയം നഷ്ടപ്പെടാതെ കാര്യങ്ങൾ നീക്കുന്നു. ഇവിടെ നമുക്ക് ഇത്രമാതൊരു സാമർഥ്യം നമുക്ക് കാണുവാനായിട്ടുണ്ട്. അത് അതിലേക്ക് ദൃഷ്ടി വെച്ച് അത് പെട്ടെന്ന് നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിഹൗ, ഈ ഉടമ്പടി ഇവിടെ ഉറപ്പ് കാണുന്നു. ഇനി 10 മുതൽ 12 വരെയുള്ളതായി വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ ഹിരാം ശലോമോന് ദേവദാരുവും സരളമരവും അവന്റെ ഇഷ്ടം പോലെയൊക്കെയും കൊടുത്തു പോന്നു. ശലോമോൻ ഹിരാമിന്റെ ഗൃഹത്തിലേക്ക് ആഹാരം വഹിച്ച് 20,000 പറ ഗോതമ്പും 20 പറ ഇടിച്ചെടുത്ത് എണ്ണയും കൊടുത്തു. അങ്ങനെ ശലോമോൻ ഹിരാമിന് ആണ്ടുതോറും കൊടുക്കും. യഹോവ ശലോമിനോട് അരുളി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി. ഹിറാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടിയും. അപ്പം രണ്ടുപേരും ആ ഉടമ്പടി പറഞ്ഞ ശലോമോൻ പറഞ്ഞത് ഹിറാം കേട്ടു, ഹിറാം പറഞ്ഞത് ശലോമോനും കേട്ടു. അവർ ഇരുവരും തമ്മിൽ സമാധാനമായിരുന്നു. അപ്പൊ അവിടെ ഉടമ്പടി പാലിക്കുന്നു. ശലോമോൻ ആണ്ടുതോറും 20,000 പറ ഗോതമ്പും 20 പറ ഇടിച്ചെടുത്ത എണ്ണയുമാണ് കൊടുക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളായിട്ട്. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ന്യായം മറിച്ചു കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്, സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറച്ചു കളയുകയും ചെയ്യുന്നു. ഇവിടെ യാതൊരു വിധത്തിലുള്ള സമ്മാനവുമില്ല. ഒരുപോലെ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധം കാണാം. തെറ്റുകൾക്കോ അനീതികൾക്കോ സ്ഥാനമില്ലാത്ത വണ്ണമുള്ള ഒരു ബന്ധം നമുക്കിവിടെ ഹിറാമും ശലോമോനും തമ്മിൽ. അങ്ങനെ ശലോമോന്റെ ആ ഒരു ഗ്രേറ്റ്നെസ് ഒന്നുകൂടി മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ 10 മുതൽ 12 വരെയുള്ളതായ ഭാഗങ്ങളിൽ നിന്നാണ് ശലോമോന്റെ ജ്ഞാനത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തീരുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളും 6, 7, 8 ചാപ്റ്ററുകൾ പറയുന്നത് ഇസ്ലേം ദേവാലയത്തിന്റെ പണിയും ശലോമോന്റെ ആലയത്തിന്റെ പണിയുമാണ്. അതാണ് നമ്മുടെ ഇതിന്റെ 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അതിലേക്ക് വരുമ്പോ 13-ാമത്തെ വേഴ്സ് വായിക്കാം. ശലോമോൻ രാജാവ് ഇസ്രായേലിൽ നിന്നൊക്കെ ഊഴിയവേലക്കാരെ വലിയിട്ടെടുത്തു. ഊഴിയവേലക്കാർ 30,000 പേരായിരുന്നു. അവർ അവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബാനോനിലേക്ക് അയച്ചു എന്നിങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. സക്കറിയ പ്രവാചകൻ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കും. ഇങ്ങനെയാണ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന് പേരുള്ളൊരു ഉണ്ടല്ലോ, യഹോവയെ ഉണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്നും മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാനം മന്ത്രണം ഉണ്ടാകും. ആ കിരീടമോ ഹേലയും തോബിയാവ് യദായാവ സഖന്യാവിന്റെ മനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് യഹോവയുടെ മന്ദിരത്തിങ്കിൽ പണിയും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവം വാക്ക് അനുസരിച്ച് സംഭവിക്കും. അപ്പം ഇങ്ങനെ ശലോമോൻ ദേവാലയത്തിന്റെ പണിയെ പറ്റിയാണ് സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാല് ഈ സക്കറിയ പ്രവാചകൻ ഒരു ലേറ്റസ്റ്റ് പ്രോഫറ്റാണ്, അതായത് ശലോമോനിക്ക് ശേഷം ജീവിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് ശലോമോനേക്കാൾ ഉപരിയായിട്ട് യേശുനമ്പുരാനാണ് കൂടുതലായിട്ട് ചേരുന്ന ആത്മീയമായ സഭയെ പറ്റിയാണ് പണിയുന്നത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായം. നമ്മൾ ആ അതിന്റെ ആ വേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ 1-ാമത് കാണുന്നത് ശലോമോൻ ഊഴിയ വേലക്കാരെ വഴിയിട്ട് എടുത്തു. അതിനുവേണ്ടിയുള്ളതായ ആ ഒരു ഓഫീസ് ബെയറേഴ്സിന്റെയും അതുപോലെ തന്നെ ബെയറേഴ്സിന്റെയും ഒക്കെ ഉള്ളതായ ഒരു കണക്കുകളും കാര്യങ്ങളും ആണ് അവിടെ പറയുന്നത്. ആ ഊഴിയവേലക്കാരെ വഴിയിട്ടെടുത്തു. അവരുടെ നേതാവായിട്ട് വെച്ചത്, അവരുടെ ലീഡറായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വെച്ചത് അദോനി രാമിനെ ആയിരുന്നു. പതിനായിരം പേര് വേലക്കാരെയാണ് സൂറിലേക്ക് ഒരു മാസം അയക്കുന്നത് ഈ മരം വെട്ടുന്നതിന് വേണ്ടി. അടുത്ത രണ്ടു മാസം അവർക്ക് വെക്കേഷൻ കൊടുക്കും. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി അങ്ങനെ 30,000 പേര് ആണ് അദ്ദേഹം നമ്മളത് വായിക്കുന്നത്. ഇങ്ങനെയാണ് 30,000 പേരായിരുന്നു അവർ. അവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബാനോനിലേക്ക് അയച്ചു. അപ്പം ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം സൗദി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ജോലി. അങ്ങനെ വളരെ അസുഖമുള്ള ഒരു രീതിയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവർ ഒരു മാസം ലെബാനോണിലും രണ്ട് മാസം വീട്ടിലുമായിരുന്നു. അതോനിരാം ഊഴിയ വേലക്കാർക്ക് മേധാവിയായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച വേല നടത്തുന്ന 3,300 പ്രധാന കാര്യക്കാരന്മാരൊഴികെ ശലോമോന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. അത്രയും വരെയാണ് നമ്മൾ 16-ാമത്തെ വേഴ്സ് വരെ വായിക്കുന്നത്. അപ്പൊ 30,000 പേര് ഈ ഊഴിയ വേലക്കാര്, അതോനിരാം നേതാവ്, 33,000 കാര്യക്കാര്, 70,000 ചുമട്ടുകാര്, 80,000 കല്ലുവെട്ടുകാര്, ഇവരെല്ലാവരും വേല ചെയ്തു എന്നുള്ള ഒരു കണക്കൊക്കെയാണ് പറയുന്നത്. ശലോമോന്റെ സഫാപ്രസംഗ്, ശലോമോന്റെ നേരിയ സഫാപ്രസംഗിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ എനിക്ക് സഫാപ്രസംഗി 2-ാം 4-ാം വാക്യത്തിൽ എനിക്ക് അരമനകളെ പണിതും മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അങ്ങനെ മഹാപ്രവർത്തികളെയൊക്കെ ചെയ്തതായിട്ട് ചിലപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതായ രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 17-ാമത്തെ വേഴ്സിൽ ആലയത്തിന് ചുറ്റിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജന കൽപ്പന പ്രകാരം വിശേഷപ്പെട്ട കല്ല് കാണുന്നു. അങ്ങനെ 17-ാമത്തെ വേഴ്സിൽ അതിന്റെ മൂലക്കല്ല്, അതിന്റെ അടിസ്ഥാന കല്ല്, കല്ലടിയിൽ കർമ്മം എന്ന് പറയുന്ന വിശേഷപ്പെട്ട കല്ലാണ് ഇടുന്നത്. നമ്മള് ഇശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും കല്ല് ഇട്ടിരിക്കുന്നു. 54-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ അരുളി ചെയ്യുന്നു, അരിഷ്ടനും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് നഗരം അതിന്റെ അടിസ്ഥാനങ്ങൾ രത്നവും കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്ന്. അപ്പം വിശേഷപ്പെട്ടതായ കല്ല്, അത്രമാത്രം പ്രാധാന്യത്തോടെയാണ് നിന്റെ മൂലക്കല്ല് ഇട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അതിന്റെ ആത്മീയ അർത്ഥം പറയുന്നുണ്ട്, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള. അപ്പം ആത്മീയമായി സഭയിലെ ഏറ്റവും അടിസ്ഥാന വിശേഷപ്പെട്ട കല്ല് എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മുടെ ജീവിതം. നമ്മളുടെ കല്ലുകൾ, നമ്മളാകുന്ന കല്ലുകൾ പണിയപ്പെടേണ്ട ആ മൂലക്കല്ലിന്മേലാണ് എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ഓർത്തിരിക്കണം. അധ്യായം രണ്ട് ഭാഗങ്ങളുമായിട്ടാണ് അത് സമറൈസ് ചെയ്താൽ ശലോമോനും ഹിറാമുമായിട്ടുള്ള, തോർ രാജാവിന്റെ ഹിറാമുമായിട്ടുള്ളതായ ബന്ധവും, അതുപോലെ തന്നെ ആ ഒരു മരത്തിന് പകരം ആഹാരം എന്ന ഒരു ഉടമ്പടിയും, പിന്നെ ശലോമോൻ രാജാവ് തന്റെ വേലക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു സ്കെഡ്യൂളും, അത് നല്ല രീതിയിലുള്ള ഒരു സംവിധാനം, അതുപോലെ തന്നെ ദേവാലയത്തിന്റെ പണികൾ, അകത്ത് വെച്ച് നടന്റെ ചെത്തി ഒരിക്കലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുപ്പിക്കുന്ന മരപ്പണിയും കല്ലുപണിയും മേക്കാടന്മാരും കാര്യക്കാരുടെ കാര്യങ്ങളും എല്ലാം പറയുന്നു. അതുപോലെ തന്നെ വിശേഷപ്പെട്ട അടിസ്ഥാന കല്ലിടുന്നു. അങ്ങനെ അതിനകത്ത് പണി ചെയ്തവര് ശലോമോന്റെ ശില്പികൾ ഉണ്ടായിരുന്നു, ഹീരാമിന്റെ ശില്പികൾ ഉണ്ടായിരുന്നു, ഗബാലിയർ എന്ന് പറയുന്ന ആ ജനവും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇത്രയും കാര്യങ്ങൾ 5-ാം അധ്യായത്തിലുണ്ട്. ഈ 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അപ്പം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ പൊതുവായിട്ട് പറയുന്നത് ദേവാലയം പണിത കാലം, അതിന്റെ അളവുകൾ, നീളം, വീതി, വാതിലുകൾ, ജനലുകൾ, അകത്തുള്ളതായ അന്തർമന്ദിരങ്ങൾ, അന്തരാലയങ്ങൾ അഥവാ അന്തർമന്ദിരങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയെ പറ്റിയും, ദേവാലയ നിർമ്മിതി പുരോഗമിക്കുമ്പോൾ യഹോവയായ ദൈവം ശലോമോന് കൊടുക്കുന്ന അരുളപ്പാടും ആണ് ഈ 6-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇപ്പൊ തൊഴിലാളികളെ സംഖ്യതെല്ലാം കണ്ടു. പക്ഷെ ഈ ദേവാലയത്തെ പറ്റി പറയുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ കാണും ഈ ദേവാലയത്തെ പറ്റി പറയുമ്പോൾ. കാരണം ഇന്റർനെറ്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ തേർഡ് ടെമ്പിൾ, 3-ാമത്തെ ദേവാലയം പണി ഡോക്ടറോട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ളതായ റൈറ്റിംഗ്സും വീഡിയോസും ഒക്കെ ധാരാളമുണ്ട്. ഇവിടെ ഈ ഒന്നാം വാക്യത്തിൽ ആദ്യത്തെ ദേവാലയം പണിത, ആദ്യത്തെ എരുസലേം ദേവാലയം, രണ്ട് ദേവാലയങ്ങൾ പണിതു, രണ്ടും നശിപ്പിക്കപ്പെട്ടു. ഇവിടെ ആദ്യത്തെ ദേവാലയ സലോമോൻ പണിയുന്ന ഈ ആലയമാണ്. ഇതിന്റെ കാലം പറയുന്നുണ്ട്. ഈ കാലം പറയുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 480 സംവത്സരത്തിൽ, ഇസ്രായേലിൽ സലോമോന്റെ വാഴ്ചയുടെ 4 രണ്ടാം മാസമായ സീവു മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിയാനായിട്ട് തുടങ്ങി. അപ്പം മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീൽ പുറപ്പെട്ട ശേഷമുള്ള 480 ഈ 480 വർഷം കഴിയുമ്പോഴാണ് ഈ പുറപ്പാട് മുതൽ രാജാക്കന്മാർ വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ 480 എന്നുള്ളത് മോശയുടെ 40 യോശുവയുടെ അവരെ പ്രവർത്തിച്ച വർഷങ്ങൾ, മോശയുടെ 40, യോശുവയുടെ 17 ന്യായാധിപന്മാർ ഓരോരുത്തരായിട്ട് പരിചരിച്ചത് വർഷം, എലി പുരോഹിതന്റെ 40 ചമുവൽ പ്രവാചകൻ ഭരിച്ചത്, അതായത് ശൗല് രാജാവായിട്ട് 40, ദാവീദ് രാജാവിന്റെ 40, ശലോമോന്റെ 4, ഇങ്ങനെ 4 അവിടെ പറയുന്നുണ്ട്. ശലോമോന്റെ 4, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 480 എന്നുള്ളത് കണക്കാക്കാൻ പറ്റുന്നത്. യഹൂദന്മാർ തങ്ങളുടെ, ഇനി നമ്മൾ ഈ ദേവാലയത്തിലെ കാര്യങ്ങളിലൂടെ വിശദമായിട്ട് നോക്കുമ്പോൾ, യഹൂദന്മാർ തങ്ങളുടെ പുസ്തകങ്ങളിൽ എബ്രായ കലണ്ടറും ബാബിലോണിയൻ കലണ്ടറും കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണും. ബൈബിളിൽ തന്നെ രണ്ട് രീതിയിലുള്ള കലണ്ടർ പ്രകാരമുള്ള മാസങ്ങളുടെ പേരുകൾ പറയുന്നു. ഇപ്പൊ നമ്മൾക്കറിയാം ഓർത്തഡോക്സുകാര് കൂടുതലും ജൂലിയൻ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒഴികെ നമ്മള് കാത്തലിക്സ് എനിക്ക് തോന്നുന്നു 1586 തോന്നുന്നു കാത്തലിക്സ് ഈ ജൂലിയൻ കലണ്ടർ രീതി മാറ്റി ഗ്രിഗോറിയൻ കലണ്ടർ എടുത്തു. അപ്പൊ നമ്മുടെ കേരളത്തിലും അതങ്ങനെ ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഈ മറ്റ് ഓർത്തഡോക്സ് സഭയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈസ്റ്റർ ഒക്കെ വരുന്നത്. അതുപോലെ ഇവരും ഈ ബാബിലോണിയൻ കലണ്ടറും എബ്രായ കലണ്ടർ ഉപയോഗിക്കും. ഈ ബാബിലോണിയൻ കലണ്ടർ പ്രകാരമുള്ള 12 നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നീസാൻ, ഇയാർ, സിവാൻ, തമൂസ്, ആവ്, എലാൽ, തിഷ്രി, ഹഷ്വാൻ, തിസ്ലേ, തിവറ്റ്, ശിവാറ്റ്, അഡാർ, അഡാർ ടു, ഇങ്ങനെ ആഡാർ, അഡാർ ടു, അതാർ, ഇങ്ങനെ 13 അതായത് 12 പിന്നെ ഈ ലൂണാർ സർക്കിളിലുള്ളതാണത്തിന് 29 വെച്ചാ ഉള്ളത്. അങ്ങനെ ടോട്ടൽ നോക്കിയാൽ 354 ഒരു വർഷം കാണുന്നത്. അപ്പൊ എല്ലാ 3 കൂടുമ്പോൾ ഒരു ലീപ് ഇയർ വരും. അതായത് 19 വരുമ്പം 7 വരും. 3 ഒരു ലീപ് ഇയർ, പിന്നെ 6 പറഞ്ഞാൽ 8 11 14 17 19 ഇങ്ങനെ 7 ഇയർ വരും. 19 എന്നാൽ എബ്രായ കലണ്ടർ പ്രകാരം അതിന് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ മാസങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ആബീബ്, സീവ്, പിന്നെ 3, 4, 5, 6, യിത്നാൻ, ബൂൾ, 9, 10, 11, 12. അപ്പം ഇതിൽ ഇയാർ എന്ന ബാബിലോണിയൻ കലണ്ടറിലെ മാസം, അല്ലെങ്കിൽ സീവ് എന്ന എബ്രായ കലണ്ടർ മാസം, അതായത് നമ്മൾ പറയുമ്പോൾ മെയ് മാസം, സഭാ പഞ്ചാംഗം നോക്കുന്നവർക്കറിയാം, ആണ് ഈ ദേവാലയത്തിന്റെ സീവ് മാസം എന്ന് പറയുന്നത് എബ്രായ കലണ്ടറിലെ മാസമാണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാബിലോണിയൻ മാസം ഇയാറാണ് നമ്മുടെ മെയ് മാസം. ഈ മാസത്തിലാണ് പണി തുടങ്ങുന്നത്. ഇപ്പൊ ശലോമോന്റെ ഭരണത്തിന്റെ 4 എന്ന് പറയുമ്പോൾ അത് ഏകദേശം BC 957 ക്രിസ്തുവിന് ഏകദേശം 1000 മുമ്പ് ആണ് ഈ ദേവാലയം പണിയുന്നത്. എന്നാൽ ഈജിപ്തിലെ ഫറവോ രാജാവ് BC 835 തന്നെ അതിന് 957 പണിതിന് ശേഷം ചില നാശനഷ്ടങ്ങൾ വരുത്തുന്നതായിട്ടും, BC 835 ഭരിച്ചിരുന്ന യഹൂദ രാജാവ് യോശുവ ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയതായിട്ട് പാരമ്പര്യം പറയുന്നുണ്ട്, ചരിത്രം പറയുന്നുണ്ട്. BC 700 പിന്നീടും അസീറിയൻ രാജാവായ സെൻഹറീബ് വീണ്ടും ഈ ദേവാലയത്തിന് നാശം വരുത്തുന്നു. എന്നിട്ട് പിന്നീട് BC 87 ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ 2 ഈ 1 യെരുശലേം ദേവാലയം അഥവാ ശലോമോൻ പണിതതായ ദേവാലയം പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു BC 587. പിന്നീട് പേർഷ്യൻ രാജാക്കന്മാര് യെരുശലേമിനെ കീഴടക്കിയപ്പോൾ പേർഷ്യൻ രാജാവായ കോറസ് BC 559 രണ്ടാമത്തെ ദേവാലയം പണിയാരംഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം 2 ദിനവൃത്താന്തം 36-ാമത്തെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരെസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരെസിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലാടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തത് എന്തെന്നാൽ പാർസി രാജാവായ കോരെസ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവൻ ഒരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടി ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. അങ്ങനെ കോരെസ് രാജാവാണ് ഇത് ആലയം പണിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നത്. എസ്രായുടെ പുസ്തകം 1:3-4 ഭാഗത്തും ഇത് തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. അങ്ങനെ 2-ാമത്തെ ദേവാലയം പണി സെക്രിയാവിന്റെ സെക്രിയാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ, മഹാഗായ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിലും ഒക്കെ ഈ സെർബാബേലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പണിയെ പറ്റി പറയുന്നുണ്ട്. സെർബാബേൽ എന്ന യഹൂദന്റെ യഹൂദനായ മനുഷ്യനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഗവർണർ ജനറലിന്റെ മകനായിരുന്നു അദ്ദേഹം. പിന്നീട് വന്ന രാജാവായ കുറച്ചിന് ശേഷം വരുന്ന ഒരു രാജാവായ ദാരിയവേശ് രാജാവിന്റെ കാലത്തും ഈ പണി തുടരുകയാണ്. ഇസ്രായേലിന്റെ പുസ്തകം തന്നെ 6-ാം അധ്യായത്തിൽ വായിക്കുന്നു: അപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പനപ്രകാരവും കോരെസിന്റെയും ദാരിയാവേശിന്റെയും പാർസി രാജാവായ അർത്തക്ഷസ്ത രാജാവിന്റെയും കൽപ്പനപ്രകാരവും അത് പണിത് തീർത്തു. ദാരിയാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണി തീർന്നു. BC 516 ഈ 2-ാമത്തെ ദേവാലയം പണി തീരുന്നത്. പാർസി ദേവാലയത്തെ നമ്മൾ ശലോമോന്റെ ദേവാലയം എന്ന് പറയുന്ന 2-ാമത്തെ ദേവാലയത്തിന് സെർബാബേലിന്റെ ദേവാലയം എന്നൊരു പേരുണ്ട്. എന്നാല് ഈ ടോളമി എന്ന് പറയുന്ന ഗ്രീക്ക് ഗവർണറുടെ കാലത്ത് ഈ പണിത 2-ാമത്തെ ദേവാലയം ആക്രമിക്കുന്നുണ്ട്. അതേ തുടർന്ന് അത് BC 200s അതേ തുടർന്ന് വീണ്ടും ഗ്രീക്ക് രാജാവായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ആളും വീണ്ടും കുറച്ച് ഭാഗം കൂടെ നശിപ്പിച്ചിട്ട് അവരുടെ ഗ്രീക്ക് ദേവനായ സിയൂസ് ദേവന്റെ പ്രതിമ സ്ഥാപിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇതിനെതിരെയാണ് നമ്മുടെ മക്കാബിയർ എന്ന മക്കാബിയർ പുസ്തകത്തിൽ ഇത് കാണുന്നുണ്ട്. മക്കാബിയർ ലഹള നടത്തുന്ന റിവോൾട്ട് നടത്തുന്നത്, അങ്ങനെ അവര് റിവോൾട്ട് നടത്തി യഹൂദിയായുടെ ഭരണം ഈ മക്കാബിയർ ഏറ്റെടുക്കുന്നു ഉണ്ട്. അപ്പം അങ്ങനെ മക്കാബിയർ ആ ഭരണം എടുത്തു കഴിയുമ്പം ഈ റോമൻ ഗവർണറായിരുന്ന പോംബി ദേവാലയത്തിന് അതിവിശ്വസ്ത സ്ഥലത്ത് അറിയാതെ പ്രവേശിക്കുകയും പക്ഷെ പിറ്റേ ദിവസം തന്നെ വിശദീകരണം നടത്തുന്ന അറിയാതെ പറ്റി ആക്രമിക്കാനല്ല അറിയാതെ ഇങ്ങനെ നടത്തായിട്ടൊക്കെ കാണുന്നുണ്ട്. ദേവാലയത്തിന് ഒരു ദോഷമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീട് ഇതുകളുടെ കൺട്രോളിൽ ആക്കപ്പെടുന്നു. ഇങ്ങനെ അന്ത്യോക്യസ് എപ്പിഫാനസ് നശിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഭാഗങ്ങളൊക്കെ പിന്നീട് വന്ന റോമൻ ഗവർണറായിരുന്ന ഹെറോദാണ്, ഹെറോദ് ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം BC 74 BC 4-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന ഹെറോദ് എന്ന് പറയുന്ന ആ രാജാവാണ് അത് പുതുക്കി പണിയുന്നത്. അതുകൊണ്ട് ഈ 2-ാമത്തെ സെർബാബേലിന്റെ ദേവാലയം എന്നും ഹെറോദാവിന്റെ ദേവാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ഹെറോദാവ് ഇത് പുതുക്കി പണിതതിനു ശേഷം ഒരു റോമൻ ചക്രവർത്തിയായിരുന്ന കലികുള എന്ന് പറയുന്ന ആള് അത് ആക്രമിക്കുകയും അദ്ദേഹം തന്റെ പ്രതിമ അവിടെ ശൂന്യമാക്കി നമ്മൾ പറയുന്ന പ്രതിമ അവിടെ പ്രതിഷ്ഠിക്കാൻ ആലോചിച്ചെങ്കിലും ഹെറോദാവിന്റെ മകനായിരുന്ന അഗ്രി വിളക്കിയതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 7 പിന്നീട് AD 66 റോമൻ ഗവർണറായി കർത്താവിന് ശേഷം വന്ന റോമൻ ഗവർണറായ തീത്തോസ് ആണ് AD 66 ഈ ദേവാലയം 2-ാമത്തെ ദേവാലയം പൂർണ്ണ നശിപ്പിക്കുന്നത്. അങ്ങനെ AD 70 ആയപ്പോഴത്തേക്കും ഈ ദേവാലയം കർത്താവ് ഈ കല്ലിന്മേൽ കള്ളി ശേഷിക്കാതെ നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞത് സംഭവിക്കുന്നത് അവിടെയാണ്. അങ്ങനെ ആ കളികുള്ള അത് ടൈറ്റസ് എന്ന് പറയുന്ന റോമൻ ഗവർണറെ നശിപ്പിക്കുന്നു. അങ്ങനെ റോമൻ ചക്രവർത്തിയായ വെസ്പാസിയൻ പണിയുന്നതിന് വേണ്ടി റോമിലേക്ക് കുറെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുപോയി. അങ്ങനെ കൊളോസിയത്തിൽ ഈ രണ്ടാമത്തെ ജെറുസലേം ദേവാലയത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടൈറ്റസ് യഹൂദിയെ പിടികടക്കിയതിന്റെ വിക്ടറി ആഘോഷിക്കാൻ വേണ്ടി ആർച്ച് ഓഫ് ടൈറ്റസ് പണിതു. അതിനകത്തും ഇതിന്റെ കുറെ കാര്യങ്ങൾ ജെറുസലേം ദേവാലയത്തിന്റെ കുറെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്കറിയാം 735 ബാർക്ക് ഓഫ് വിപ്ലവത്തിന് ശേഷം യഹൂദന്മാർ ഒത്തിരി പേരെ കൂട്ടക്കൊല ചെയ്യുകയും അവരെ റോമക്കാർ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞത് ബാബിലോണിലെ കുറച്ച് പേരൊക്കെ ആയി. പിന്നെ ബൈസന്റേനിയൻ റോമൻ ഭരണത്തിന് കീഴിലായി, ഭരണത്തിന് കീഴിൽ കേട് വന്നു. യൂറോപ്പിലേക്ക് കുറച്ചധികം പേര് പോയി. പിന്നെ മോഡേൺ ടൈം ആയിട്ട് 1948 ഇസ്രായേൽ പിന്നീട് ഒക്കെ നമുക്കറിയാം. ഏതായാലും ഒന്നാമത്തെയും രണ്ടാമത്തെ ദേവാലയവും കഴിഞ്ഞു. ഇനി ബൈബിളിൽ ആസ്പദമാക്കി നമ്മൾ ഇതിനകത്തൊക്കെ കാണുന്ന വേറൊരു ദേവാലയത്തെ പറ്റിയിരുന്നു, മൂന്നാമത്തെ ഒരു ദേവാലയം. ആ ദേവാലയത്തെ പറ്റി പറയുന്ന എസക്കിയേലിന്റെ ദേവാലയം എന്നാണ് പഴയ നിമിഷത്തിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 40 തൊട്ട് 46 അധ്യായം വരെ എസക്കിയേൽ പ്രവാചകന്റെ ആ ഒരു പുസ്തകത്തിൽ ദേവാലയത്തിന്റെ കണക്കുകളെ അധ്യായങ്ങളിൽ യഹോവയായ ദൈവം തന്നെ ആലയം പണിയുന്നതിനുള്ള കണക്കുകളൊക്കെ പ്രവാചകനെ അറിയിക്കുന്നതായിട്ട് കാണാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:10 നമ്മൾ വായിക്കുന്നുണ്ട്, ദേവാലയത്തിലെ നിരന്തര ഹോമയാഗം നിർത്തലാക്കുന്ന അന്ത്യകാലത്തിന്റെ സൂചനയാണ്. 9 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ആഴ്ചവൃത്തത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാകും. അങ്ങനെ 2 തെസ്സലോനിക്കർ 2:4 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അധർമ്മമൂർത്തി ദേവാലയത്തിൽ ഇരിക്കുന്നതായിട്ട് പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് അന്ത്യകാലത്തിന് മുമ്പ് ഒരു ദേവാലയം കൂടി ഉണ്ടാകുമെന്നും ആ ഒരു ദേവാലയത്തിൽ നശിപ്പിക്കലിലാണ് അന്ത്യകാലം ആഗതമാകുന്നതെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:15 കർത്താവ് പറയുന്നുണ്ട്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കി നമ്മൾ ഏറ്റത് വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. നമ്മളെ വെളിപാടിന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, ഒരു വിശുദ്ധ സ്ഥലത്തെ ചവിട്ടുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായാലും അപ്പൊ ഈ എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം, എസക്കിയേൽ പ്രവാചകന്റെ ഈ ദേവാലയം എന്ന് പറയുന്നത് ഇനിയും പണിയാനിരിക്കുന്ന ദേവാലയമാണെന്നാണ് പൊതുവെ യഹൂദന്മാർ പഠിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നത് BC 622 അപ്പം അതിനു മുമ്പ് തന്നെയാണ് 570 അദ്ദേഹത്തിന്റെ പ്രവചനകാലം BC ആരംഭിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ രണ്ടാമത്തെ ദേവാലയം പണിതു. അപ്പൊ ആ രണ്ടാമത്തെ ദേവാലയം പണിതപ്പോ അതിൽ എസക്കിയേൽ പ്രവാചകന്റെ കണക്കുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും പണിയേണ്ടതാണ്. അതിനായിട്ടാണ് യഹൂദന്മാർ പരിശ്രമിക്കുന്നതും അവർ അതിനു വേണ്ടി പൈസ സംഭരിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഈ ആത്മീയമായ ഇതിന്റെ സൂചന എന്ന് പറയപ്പെടുന്നത് നമ്മള് എബ്രായർക്ക് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 8:3 എബ്രായർക്ക് എഴുതിയ ലേഖനം 8:3 നമ്മൾ വായിക്കുന്നു, ഏത് മഹാപാടും യാഗവും അർപ്പിപ്പാൻപ്പെടുന്നു, ആകയാൽ അർപ്പിപ്പാൻ ഇവന് വല്ലതും വേണം, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. ആത്മീയമായ സൂചനയാണ് അവിടെ പറയുന്നത്. പിന്നെ 10 എബ്രായ ലേഖനം തന്നെ 10:3 പറയുന്നുണ്ട്, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു, കാളകളുടെയും മാറ്റുകുറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അങ്ങനെ ക്രിസ്തു എന്ന അവിടെ പറയുന്നുണ്ട്. പുതിയ ഒരു ഓർഡർ, ആത്മീയമായ അർത്ഥം, ഹൃദയശുദ്ധീകരണത്തിന്റെ ആ ഒരു സൂചനയിലെ ദേവാലയം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. അപ്പം നാലാമത് വിശിഷ്ട കല്ലിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇവിടെ ഫേസർക്ക് എഴുതിയ ലേഖനത്തില് ഒരു സപ്പോസം പറയുന്നുണ്ട്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ ശുദ്ധമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. പത്രോസ് അപ്പോസ്തോൽ ഇത് തന്നെയാ പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പത്രോസ് 1 പത്രോസ് 2:4 പറയുന്നത്. അപ്പം നമ്മള് ക്രിസ്ത്യൻസ് ഇതിനെയെല്ലാം ഒരു ആത്മീയ അർത്ഥത്തിൽ കാണണമെന്നുള്ളതാണ് കർത്താവും അപ്പോസ്തലന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിഞ്ഞുകൊള്ളുകയും എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും ഈ ദേവാലയം ഞാൻ ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഹൃദയ ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരീരവും ആത്മാവുമായിരിക്കുന്ന മനുഷ്യനെന്ന ആ ദേവാലയത്തെ ശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദേവാലയത്തിലേക്ക് നമ്മൾ വരുമ്പോ ഇത് ദാവീദ് രാജാവ് വിലക്ക് വാങ്ങിയ ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് രാജാവ് വിലക്ക് വാങ്ങി. 2 ശമൂവേൽ 24:24 പറയുന്നുണ്ട്, അരവിനെയോട് അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലക്കേ വാങ്ങിയുള്ളൂ, എനിക്കില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി ദാവീദ് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു എന്നവിടെ പറയുന്നുണ്ട്. അപ്പം ഇത് ദാവീദ് രാജാവ് പൈസ കൊടുത്ത് വാങ്ങിയതാണ് അരവിനയുടെ കയ്യിൽ നിന്നും. ഇപ്പൊ ഈ സ്ഥലത്ത് തന്നെയാണ് ദേവാലയം പണിയുന്നത്. നമ്മൾ ഈ നമ്മുടെ വിശുദ്ധ കുർബാനയില് കുത്തോമോയിൽ പാടുന്നുണ്ട്, യോബുസു ഗിരിമേൽ ദാവീദ് രജൻ, അതുപോലെ തന്നെ വേറൊരെണ്ണത്തിലെ യബുസായന്റെ കളത്തറയിൽ, അങ്ങനെ യബൂസ്യനായ അരവിനോട് വാങ്ങിയ സ്ഥലത്താണെന്നുള്ളത് പറയുന്നു. പിന്നെ 2 ദിന വൃത്താന്തം 3:1 അനന്തരം ശലോമോൻ യെരുശലേമിൽ തന്റെ അപ്പനായ ദാവീദിൽ പ്രത്യക്ഷനായ മുറിയ പർവ്വതത്തിൽ യബൂസ്യനായ ഒർണാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി എന്ന് കാണുന്നു. അപ്പം ഇതെല്ലാം ദാവീദ് ദൈവത്തോടുള്ളതായ തന്റെ ദൈവത്തോടുള്ളതായ സ്നേഹത്തിൽ നിന്ന് എന്റെ പണം ചെലവഴിച്ച് ഞാൻ യഹോവയ്ക്ക് ആലയം പണിയുമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് പണിതാണ്. പിന്നീട് ദാവീദ് രാജാവ് തന്റെ ആഗ്രഹം പറയുന്നുണ്ട്. ഞാൻ നമ്മള് ദേവാലയം പണിയെ പറ്റിയൊക്കെ ഓർക്കുമ്പോ ഓർക്കേണ്ട കാര്യം തന്നെയാണ് ദാവീദ് രാജാവൻ ദാവീദ് രാജാവ് പറയുന്നതിനാണ്, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശീലയ്ക്കോ തിരിക്കുന്നു. ഇത് ദാവീദ് രാജാവിന് വലിയ വേദന ഉണ്ടാക്കിയ സംഭവം 2 സമൂഹം പറയുന്നു. അപ്പൊ ഈ ശലോമോൻ രാജാവിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് അതായ കാര്യങ്ങൾ, സാമഗ്രികളെല്ലാം കൂട്ടി. എന്നിട്ട് 1 ദിന വൃത്താന്തം 28:3 പറയുന്നു, എന്നാൽ ദൈവം എന്നോട്, നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത്, നീ ഒരു യോദ്ധാവാകുന്നു, രക്തവും ചുരിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ തന്നെ തീരുമാനമാണ്, ഇതെല്ലാം ഒരുക്കിയാൽ മതി, ആലയം പണിയേണ്ടത് മകനാണ് എന്നുള്ളത്. കാരണവും ഇവിടെ പറയുന്നുണ്ട്, യോദ്ധാവായതുകൊണ്ട്. അങ്ങനെ ശലോമോൻ ആലയം പണിയുന്നതായിട്ട് നമ്മൾ ഇതിന് വൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ 20 മുതൽ 28 വരെയുള്ള ചാപ്റ്ററുകൾ ഇതെല്ലാം പറയുന്നുണ്ട്. 28:19 മനസ്സിലാക്കാം, ഈ പണിയുടെ മാതൃക യഹോവയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു. മോശയ്ക്ക് ന്യായപ്രമാണത്തിന്റെ പലക കൊടുത്തതുപോലെ ഈ ആലയത്തിന്റെ പണിയുടെ എല്ലാ രീതികളും യഹോവയായ ദൈവം ദാവീദിനെ അറിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പണിത് 6:ാമത്തെ അധ്യായത്തില് 1 മുതൽ ഇങ്ങോട്ട് വരുമ്പം ഞാനിത് വായിക്കേണ്ട കാര്യമില്ല. 2 വേഴ്സ് മുതൽ ഇങ്ങോട്ട് താഴോട്ട് പറയുന്നതെല്ലാം അതിന്റെ ആ പണിതതിന്റെ നീളം, വീതി, ഉയരം. 60 മുഴം നീളം, 20 മുഴം വീതി, 30 മുഴം ഉയരം. ഇങ്ങനെ മുഖമണ്ഡപത്തിനാണെങ്കിൽ 20 മുഴം നീളം, 10 മുഴം വീതി, ഇതെല്ലാം പറയുന്നു, അളവുകളെല്ലാം പറയുന്നു. കിളിവാതിലുകൾ പണിയുന്നു, പ്രവാരങ്ങൾ പണിയുന്നത് തട്ടുതട്ടായിട്ടുള്ളതാണ്. അതിൽ ഓരോ 5 മുഴം നീളമുള്ളത്, 7 മുഴം ഇങ്ങനെ അറകൾ ഉണ്ടായിരുന്നു. ആ അറകളിലേക്കുള്ള തിലാങ്ങളൊന്നും കാണാതെ അതിന് കിളങ്ങൾ അഥവാ പാരപ്പറ്റ് പോലെ പണിതിരുന്നു. എന്നൊക്കെ അതിന്റെ അളവുകളെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അത് കല്ലുകളൊക്കെ നേരത്തെ എല്ലാം കുറവ് തീർത്തവയായതിനാൽ എല്ലാം നല്ല ചെത്തി വെടിപ്പാക്കിയതായിരുന്നത് കൊണ്ട് ഒരു ശബ്ദവും കേൾക്കാതെ ദൈവത്തിന്റെ ആലയത്തിൽ പരിപൂർണമായ നിശബ്ദത പണിയുമ്പം മുതലേ മൗനമായിരുന്ന ദൈവം എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇവിടെ അങ്ങനെ ശബ്ദം കേൾപ്പിക്കാതെ ആലയം പണിതായിട്ട് നമ്മൾ വായിക്കുന്നു. എട്ടാമത്തെ വാരത്തിൽ ഒരു ഗോപണി പ്രവാരത്തിൽ നിന്നുള്ളതായിട്ട് വായിക്കുന്നു. പിന്നെ മറ്റ് റൂഫെല്ലാം ദേവദാരു കൊണ്ട് പണിതു, തുലാമും പലകയും എല്ലാം ദേവദാരുകൾ കൊണ്ട് തന്നെ വിലയേറിയ മരം കൊണ്ട് തന്നെയാണ് പണിതത്, അത് നമ്മളിൽ ബന്ധിച്ചിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ദേവാലയത്തിന്റെ നിശബ്ദത എന്ന് പറയുന്നത് 24:4 പറയുന്നുണ്ട്, നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിന്റെ നടുവിൽ അലറുന്നു. പിന്നീട് ഇതാ അവൻ മഴുകൊണ്ടും ചുറ്റിക കൊണ്ടും അവന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു. അപ്പം അങ്ങനെ ശബ്ദ ബഹളങ്ങൾ ഒന്നുമില്ലാതെ പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ് ദേവാലയവും ദേവാലയ നിർമ്മിതിയുടെ സമയം മുതലേ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ഇത്ര മാത്രം പവിത്രമായിട്ട് ഇത് സൂക്ഷിക്കുന്നത് ക്രിസ്തു എന്ന സ്വർഗീയ കൂടാരത്തിന്റെ മുൻകുറി ആയതുകൊണ്ട് തന്നെയാണ് ഇത് അപ്രകാരം നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു ഒരു മനസ്സിലാക്കൽ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് ഒക്കും. എബ്രായർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 1:1 മുതൽ ഇങ്ങനെയുണ്ട്, എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുമുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആളുകൾക്കും മേശയും കാഴ്ചയൊപ്പവും ഉണ്ടായിരുന്നു, അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ പറയുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒന്നാമത് പണിതെല്ലാം ഇതിന്റെ എന്നുള്ളതും ഇതിന്റെ വിശുദ്ധിയെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കുന്നതും. എന്നാൽ ഈ മൺകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമെത്തി, അതായത് ക്രിസ്തു എന്ന വിശുദ്ധമായ കൂടാരത്തിലേക്ക് ഒരു സാദൃശ്യം ആണ് അതെന്നുള്ളതാണ് പുതുസപ്പോസ്തൻ അടിവരയിട്ട് പറയുന്നത്. വീണ്ടും നമ്മൾ ഈ രാജാക്കന്മാരുടെ പുസ്തകം 6:11 വാക്യത്തിൽ ശലോമോൻ അതിന്റെ ഇടയ്ക്ക് ഒരു അരുളപ്പാട് യഹോവയായ ദൈവം കൊടുക്കുന്നുണ്ട്. ഈ പണിയുടെ ഇടയ്ക്ക് തന്നെ നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ, നീ എന്റെ ചട്ടങ്ങളെ ആചരിച്ച് എന്റെ വിധികളെ അനുസരിച്ച് എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടന്നാൽ നിന്റെ അപ്പനായ ദാവീദിനോട് അരളി ചെയ്ത വചനം നിവർത്തിക്കും, ഞാൻ ഇസ്രയേൽ മക്കളുടെ മധ്യയെ വസിക്കും, എന്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കില്ല. അവിടെ അരുളപ്പാട് കൊടുക്കുക, അല്പം നിനക്ക് സുരക്ഷിതത്വം ഉണ്ട്, പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, നീ എന്റെ ചട്ടങ്ങളെ അനുസരിക്കണം, വിധികളെ അനുസരിച്ച് ചട്ടങ്ങളെ ആചരിക്കണം, വിധികളെ അനുസരിക്കണം, കൽപ്പനകളെ പ്രമാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ദാവീദിന് കൊടുത്ത വചനമെല്ലാം നിവർത്തിക്കും, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കും, നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അപ്പം നമ്മള് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അത് തന്നെയാണ്. അത് എല്ലാവരും ആ എബ്രായ ലേഖനം 9:3 മുതൽ 10 വരെ വായിച്ചെന്നുണ്ട്. അതായത് പറയുന്നത് അനുസരണമാണ്, ദൈവത്തിന്റെ അനുസരണം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നതിനനുസരിച്ചുള്ള തോന്നലും വാക്കും പ്രവൃത്തിയും ആയി ഹൃദയ ശുദ്ധീകരണത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നവിടെ കാണുന്നു. പിന്നീട് 14 വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ആലയം പണിത് തീർത്തു. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടിനനുസരിച്ച് ദൈവഹിതത്തിനായിട്ട് നടക്കുമ്പോൾ അതിന് യാതൊരു വിഘ്നവും വരാതെ തിരുന്നു. എസ്രായുടെ പുസ്തകം 4:24 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, അങ്ങനെ യെരുശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി, പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചയുടെ 2 വരെ പണി മുടങ്ങിക്കിടുന്നു. ഇവിടെ ഇങ്ങനെ പണി 2 ദേവാലയത്തിന്റെ കാര്യത്തില്, എന്നാൽ ഇവിടെ ഈ ദേവാലയത്തിന്റെ പണി മുടങ്ങിയതായിട്ട് കാണുന്നില്ല, എല്ലാം കറക്റ്റായിട്ട് തീരുന്നു. വീണ്ടും 16:38 വരെ ഉള്ളതായ 37 വരെ ഉള്ളതായ വാക്യങ്ങൾ അതിന്റെ അവസാനം വരെ വീണ്ടും ഈ പണികളെ തന്നെ പറ്റിയാ പറയുന്നത്. അതിന് കൂടുതൽ വ്യാഖ്യാനമൊന്നും ഇല്ല, എല്ലാവരും വായിച്ചാൽ മതി. പിൻവശവും ദേവദാരു കൊണ്ടാ പണിതത്, മുൻഭാഗത്ത് 40 വഴം നീളം, ഉൾവശത്തും അത്ര തന്നെ ഉണ്ടായിരുന്നു, എല്ലാം ദേവദാരുങ്ങൾ കൊണ്ട് പണിതു. പുഷ്പങ്ങളും കുമിഴികളും ഒക്കെ അലങ്കാരപ്പണികൾ ചെയ്തു. പിന്നീട് അന്തർ മന്ദിരം അകത്ത് പണിതു, ദൈവത്തിന്റെ നിയമപ്പെട്ടകം വെക്കാനുള്ള അന്തർ മന്ദിരം പണിതു. അത് 20 നീളം, വീതി ഉയരം എല്ലാം 20 വെച്ച് പണിതു. അത് എന്നിട്ട് തങ്കം കൊണ്ട് പൊതിഞ്ഞു, പിന്നെ ധൂപപീഠം ഉണ്ടാക്കി, അതും ദേവദാരുവും മരം കൊണ്ട് പൊതിഞ്ഞു. പിന്നെ അന്തർമന്ദിരത്തിന്റെ അകം തങ്കം കൊണ്ടാണ് പൊതിഞ്ഞത്. എന്നിട്ട് എന്റെ തല വിളങ്ങ് വെച്ചിരുന്ന മറ്റുള്ളവർക്ക് പ്രവേശിക്കാതിരിക്കുന്ന വിളങ്ങ് വെച്ചിരുന്നത് പൊന്നുകൊണ്ടാണ് എന്റെ ചങ്ങല തീർത്തിരുന്നത്. പിന്നെ കെരൂപുകൾ ഒക്കെ മലാഖമാരൊക്കെ ഒലിവ് മരത്തിൽ തീർത്തവയായിരുന്നു. അവയുടെ ചിറകുകളൊക്കെ വിടർന്നവയായിരുന്നു. രണ്ട് ഭിത്തിയിലും മുട്ടിയാൻ നിന്നത്, രണ്ട് കെരൂപുകളും തമ്മിൽ ചേർന്ന് നിന്നിരുന്നു. അതിന് അന്ത മന്ദിരത്തിന്റെ നടുക്കായിരുന്നു വെച്ചിരുന്നത്. പിന്നെ അതിന് നമ്മുടെ പഴയ പള്ളികളെയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ഈന്തപ്പനയും പുഷ്പവും ഒക്കെ കൊത്തുപണികൾ ചെയ്ത് ഈ ദേവദാരു വൃക്ഷത്തിൽ കൊത്തുപണികൾ ചെയ്തതൊക്കെ വെച്ചിരുന്നു. കഥകും ഒലിവു മരം കൊണ്ടുണ്ടായി ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഭിത്തിയുടെ അളവ് 1.5 inches കഥകിന്റെ അളവ് ഭിത്തിയുടെ അളവിന്റെ 1.5 inches 1.4 inches പിന്നെ ജനലുകൾ പണിയുന്നു. അവയെല്ലാം രൂപങ്ങൾ പൊന്നുകൊണ്ട് പൊതിയുന്നതായിട്ട് കാണുന്നു. പിന്നെ അകത്തെ പ്രാകാരവും ദേവദാരു കൊണ്ടായിട്ട് കാണാം. പിന്നെ 37 പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോ 7-ാമത്തെ വേഴ്സ് വരുമ്പോ 4-ാം ആണ്ട് സീവ് മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ ബൂൾ മാസത്തിൽ ആലയം അതിന്റെ സകല ഭാഗങ്ങളുമായി അതിന്റെ മാതൃക പ്രകാരമൊക്കെയും പണിത് തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട് അത് പണിത് തീർത്തു. അപ്പം നമ്മൾ പറഞ്ഞു അത് ൂൽ മാസത്തിലാണെന്ന് പറഞ്ഞു. ൂൽ മാസം ൂൽ മാസം എന്ന് പറയുന്നത് വീണ്ടും ഈ എബ്രായ കലണ്ടറിലെ 8-ാമത്തെ മാസമാണ് ൂൽ മാസം എന്ന് പറയുന്നത്. അങ്ങനെ പണിതീർന്നു, 7 വർഷം പണിയാനെടുത്തു. യഹോവ കൊടുത്ത മാതൃക പ്രകാരം പണിതു എന്ന് പറഞ്ഞുകൊണ്ട് ആലയത്തിന്റെ പണി തീർന്ന കാര്യം പറയുക. അപ്പൊ നമ്മള് ഈ 6-ാമത്തെ ചാപ്റ്ററിനെ ഒന്ന് സമ്മറൈസ് ചെയ്താൽ ദേവാലയം പണി ദേവാലയത്തിന്റെ അളവുകൾ അതിന്റെ സ്ക്വയർ ഫീറ്റും അതിന്റെ അലങ്കാര സംവിധാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അടുത്തതായിട്ട് യഹോവയുടെ അരുളപ്പാട് ആ പണിക്കിടയിൽ ഉണ്ടാകുന്നു. അതായത് യഹോവയോടുള്ള അനുസരണം ഏറ്റവും ആവശ്യമാണ് എന്നുള്ള ഒരു സൂചനയാണ് അവിടെ കൊടുക്കുന്നത്. പിന്നീട് അകത്തെ നീമ്പപ്പെട്ടകം ഒരുക്കാനുള്ള അന്തർമന്ദിരങ്ങള് ഇന്ദപ്പനാക്കിരൂപ പുഷ്പങ്ങള് ഇതെല്ലാം പണിയുന്നതായിട്ടും പണി അവസാനിക്കുന്നതായിട്ടും പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുക. ഇങ്ങനെ നമുക്കത് സമ്മറൈസ് ചെയ്യും. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഞാൻ ഹലോ
ഹലോ
എന്തോ
ഹലോ
ഇന്നത്തെ അവസാനിപ്പിക്കാം.
ഹലോ
കൊച്ചുമ്മ, ഇന്ന് 6-ാം അധ്യായം വരെ തീർത്തു. ഇന്ന് നമുക്ക് 7-ാം വട്ടം അടുത്ത ആഴ്ച അല്ലേ? ഓക്കെ അച്ഛാ. കൊച്ചുമ്മ, ദേവാലയത്തിന്റെ പണി വായിച്ചാൽ ഒന്നും ആർക്കും ഒരു പിടിയില്ല. അത്രയ്ക്ക് അതിന്റെ അളവുകളൊക്കെ ഭയങ്കരമാണ്. കൊച്ചിന് വളരെ ലാഘവത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്ത് കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നി. ഒത്തിരി റെഫറൻസും ഒക്കെ തന്ന് അതിനെ ഞങ്ങൾക്ക് വളരെ കാര്യമായിട്ട് പഠിപ്പിച്ച് വലിയ സന്തോഷം. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് കടക്കാം. താങ്ക് യു കൊച്ചമ്മ. നാളെ ഫിസിയോളജിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മള് ഒരു ഏൻഷ്യന്റ് ഫാദറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയില്. അതിന്റെ 2-ാമത്തെ ഫാദറിനെ നാളെ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ പേരെ അതിനകത്ത് വരാൻ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇതുവരെ കേറിയിട്ടില്ലാത്ത പലരും ഉണ്ട്. അവര് ഒന്ന് ഫോൺ ചെയ്തൊക്കെ ഒന്ന് പറയാന്നുണ്ടെങ്കിൽ കുറച്ചു പേരോട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നാളത്തെ ക്ലാസ് നമുക്കൊരു സക്സസ് ആക്കണം. നമുക്ക് നാം വൈൻഡ് അപ്പ് ചെയ്യാം. പ്രാർത്ഥിച്ചു തീർക്കാം.
അച്ഛൻ ഇല്ല എന്ന് തോന്നുന്നു, മമ്മ വേറൊരു കോൺഫറൻസ് ഉണ്ട്.
ദേഹമുള്ള പിതാവേ, ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനു വേണ്ടി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി നീ തക്ക സമയത്ത് ഞങ്ങളെ ആളുകളെ കൊണ്ടുതന്ന് ഞങ്ങൾക്ക് വേണ്ടി അതുപോലെ ഒരുക്കുന്നതിനു വേണ്ടി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ട്. നീ അത് വളരെ ലാഘവത്തോടു കൂടി അവരെ മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങളെ നീ പാലിക്കുന്നുവല്ലോ. നിന്റെ കരുതലുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങൾ ഇന്ന് കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ നീ വസിക്കണമേ. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. പിതാവേ, നാളത്തെ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിനു വേണ്ടി പാടുപെട്ട് പഠിക്കുന്ന അച്ഛനെയും കൊച്ചമ്മയും ഒക്കെ അനുഗ്രഹിക്കണമേ. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുടുംബം അവരുടെ മേൽ ഉണ്ടായിരിക്കണമേ. വളരെ അവരെ ഭാവിയിലും നിന്റെ പണിക്കായിട്ട് അവരെ ധാരാളമായിട്ട് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ ആവശ്യങ്ങളെയും ദുസന്നിധിയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അവരുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങുവാൻ വേണ്ടക്കുക ചെയ്യണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കുറുകോടുകൂടി കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളത്തെ ക്ലാസ്സിലാണ്. താങ്ക് യു.
താങ്ക് യു.